നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
കോവിഡ് പ്രതിസന്ധിയിൽ ലോക ടൂറിസം മേഖല തകർന്നടിഞ്ഞു നിൽക്കുകയാണെന്ന് നമുക്കെല്ലാം അറിയാം. ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞ മാസം പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം ഏകദേശം 320 ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് ആഗോള ടൂറിസം മേഖലയ്ക്കുണ്ടായിരിക്കുന്നത്. ഓസ്ട്രേലിയയിലാകട്ടെ ഓരോ മാസവും 10 ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് രേഖപ്പെടുത്തുന്നത്. ഇതിൽ 6 ബില്യൺ ആഭ്യന്തര ടൂറിസത്തിൽ നിന്നും 4 ബില്യൺ അന്താരാഷ്ട്ര യാത്രക്കാരുടെ കുറവ് മൂലമാണെന്നാണ് കണക്ക്. കോവിഡ് പ്രതിസന്ധി മൂലം 532,000 പേർക്ക് തൊഴിൽ നഷ്ടവും 21.3 ബില്യൺ ഡോളറിന്റെ ശമ്പള നഷ്ടവും ടൂറിസം മേഖലയിൽ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ ഒരു പ്രതിസന്ധി കാലത്തെപ്പറ്റി ഓസ്ട്രേലിയയിൽ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മലയാളികളായ ടൂർ ഓപ്പറേറ്റർമാരും ട്രാവൽ ഏജന്റുമാരും എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ടൂർ ഓപ്പറേഷനുകളെയെല്ലാം കോവിഡ് പ്രതിസന്ധി പൂർണ്ണമായും ബാധിച്ചുവെന്നാണ് മിക്ക ടൂർ ഓപ്പറേറ്റർമാരുടെയും അഭിപ്രായം. ഇതിൽ തന്നെ ട്രാവൽ ഏജന്റുമാർക്കാണ് കൂടുതൽ പ്രതിസന്ധി ഉണ്ടായതെന്ന് മെൽബണിൽ പോൾസ് ട്രാവൽ സൊല്യൂഷൻസ് നടത്തുന്ന പോൾ ഉലഹന്നാൻ പറയുന്നു.
ഞങ്ങളെ സംബന്ധിച്ച് ഈ കോവിഡ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഞങ്ങളെ പോലെയുള്ള ട്രാവൽ ഏജൻസിനെയും ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഹോട്ടല് അങ്ങനെയുള്ള എല്ലാ മേഖലയും ഇത് ബാധിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഞങ്ങളെ തന്നെയാണ്. ഒരാളെ പോലും നമുക്കൊരു സ്ഥലത്തേക്ക് അയക്കാനോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് ആളുകളെ കൊണ്ടുവരാനോ ഒന്നും പറ്റുന്ന ഒരു സാഹചര്യമല്ല.
കോവിഡ് പ്രതിസന്ധി അവസാനിക്കാത്തത് ഓസ്ട്രേലിയൻ ആഭ്യന്തര ടൂറിസത്തിന് കൂടുതൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയാണ് മെൽബണിൽ തന്നെയുള്ള ഏഷ്യ ട്രാവൽസിന്റെ ഡയറക്ടർ പ്രദീഷ് മാർട്ടിൻ പങ്കുവയ്ക്കുന്നത്.
വിദേശത്തുള്ളവർ ഈ രാജ്യത്തേക്ക് വരാതിരിക്കുമ്പോഴുള്ള പ്രഹരം വലുത് തന്നെയാണ്. അപ്പൊ ആ വിദേശത്തുള്ള ആൾക്കാരുടെ പണം ഇങ്ങോട്ടേക്ക് വരാതിരിക്കുമ്പോൾ ഓസ്ട്രേലിയൻ സാമ്പത്തിക മേഖല, ടൂറിസം മേഖല വളരെ വലുതാണ്. 2020 20 ലക്ഷം ഇന്ത്യൻ ടൂറിസ്റ്റുകളെ ഓസ്ട്രേലിയ വിഭാവനം ചെയ്തിട്ട് വളരെ വലിയൊരു ക്യാമ്പയിൻ കഴിഞ്ഞ 5 വർഷമായി ഇന്ത്യയിൽ അവർ നടത്തിപ്പോരുന്നുണ്ട്. അപ്പോ ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ അതൊരു ഘടകം മാത്രം, അത്രയും തന്നെ അതിൽ അധികം ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്ന മറ്റൊരു രാജ്യം, ഓസ്ട്രേലിയയിലേക്ക് എത്തുന്ന രാജ്യം ചൈനയാണ്. ഇപ്പൊ ചൈനീസ് ടൂറിസ്റ്റുകളെ തന്നെ ഇത് വളരെയധികം ദോഷകരമായി ബാധിച്ചത്. കൊറോണ ഏറ്റവും കൂടുതൽ അവരെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. അപ്പോ ചൈനയിൽ നിന്നുള്ള ആളുകൾ വരാതിരിക്കുന്നതോടുകൂടിയും ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ വരാതിരിക്കുന്നതോടുകൂടിയും ഈ വർഷം അല്ലെങ്കിൽ ഒരു പക്ഷെ അടുത്ത വർഷം പോലും ഓസ്ട്രേലിയയിലെ ടൂറിസം മേഖല വളരെയധികം തളർന്നു പോകും എന്ന് തന്നെയാണ് കാണുന്നത്.
കോവിഡ് അനിശ്ചിതത്വം തുടരുന്നതിനാൽ ഓസ്ട്രേലിയയിൽ തന്നെയുള്ള ടൂർ പാക്കേജുകൾ പോലും സ്വീകരിക്കാൻ കഴിയുന്നില്ലെന്ന് പോൾ ഉലഹന്നാൻ കൂട്ടിച്ചേർത്തു.
എന്നെ സംബന്ധിച്ച് മലയാളികൾ മാത്രമല്ല, എന്നാൽ മലയാളികൾ ഉണ്ട് താനും. മലയാളികൾ ഒത്തിരി എല്ലാം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പലരുടെയും പണം എയർലൈൻ്റെ കയ്യിൽ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ഡൊമസ്റ്റിക് ടൂറിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇപ്പൊ. കാരണം എന്ന് ഇത് ഓപ്പൺ ആവും, അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റുമോ, എനിക്ക് എന്നും എൻക്വയറികൾ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഒരു പാക്കേജ് ഈവൻ ഇൻസൈഡ് ഓസ്ട്രേലിയയിൽ പോലും കൊടുക്കാൻ നമ്മൾക്ക് പറ്റുന്നില്ല. കാരണം ഇത് എന്തായി ഇതിന് ഈ ഒരു പ്രോപ്പറായിട്ടുള്ള വാക്സിൻ ലഭിക്കാതിടത്തോളം കാലം ആളുകൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ബുക്ക് ചെയ്യാനോ പോകാനോ അവർ തയ്യാറല്ല. അവർക്ക് പോകണമെന്ന ആഗ്രഹം കൊണ്ട് നമ്മളെ വിളിച്ചു ചോദിക്കും ഈ ഡിസംബറിൽ പോകാൻ പറ്റുമോ അല്ലെങ്കിൽ ജനുവരി പോകാൻ പറ്റുമോ എന്നുള്ള ഒരു ആഗ്രഹത്തോടെ അവർ വിളിക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറ്റുമെന്നും പറയാൻ പറ്റില്ല. അവർക്ക് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു 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 ടൂറ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനും പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഇപ്പോഴുള്ളത്.
ചുരുക്കം ചില വിമാന കമ്പനികൾ മാത്രമാണ് ക്യാൻസലേഷന് റീഫണ്ടിങ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന്റെ മേൽ അധികഭാരം ഒഴിവാക്കുന്നതിനായി വിമാന ടിക്കറ്റ് ബുക്കിംഗുകളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണെന്ന് ഏഷ്യ ട്രാവൽസിന്റെ പ്രദീഷ് മാർട്ടിൻ പറയുന്നു.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിസിറ്റിംഗ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആയിട്ടുള്ള യാത്രക്കാർ, അത് നമ്മുടെ മലയാളികൾ തന്നെയാണ് അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ളവർ. ആ മേഖലയിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവര് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പൊതുവെ എല്ലാവരും ഈസ്റ്റർ ഹോളിഡേയ്സിന് പോകാനും അല്ലെങ്കിൽ പിന്നെ ഡിസംബറിലെ കുറഞ്ഞ ഫെയറുകൾ ലഭ്യമായതുകൊണ്ട് ആ സമയങ്ങളിലുള്ള ബുക്കിംഗ് ആണ് ചെയ്തു പോയിക്കൊണ്ടിരുന്നത്. മാർച്ച് മാസത്തോടു കൂടി അന്താരാഷ്ട്ര അതിർത്തികൾ അടയ്ക്കുകയും ഫ്ലൈറ്റുകളൊന്നും തന്നെ ഈ വർഷം പറക്കില്ല എന്ന് അറിയുകയും ചെയ്തുകൂടി. ഞങ്ങൾ ഏഷ്യ ട്രാവൽസ് ഏപ്രിൽ മുതൽ എല്ലാവർക്കും ഡിസംബറിലെ എൻക്വയറി ആയാലും മറ്റ് എൻക്വയറികളായാലും ചിലപ്പോൾ വെബ്സൈറ്റുകൾ, അതായത് എയർലൈൻസുകളുടെ വെബ്സൈറ്റിൽ സീറ്റുകൾ അവൈലബിൾ ആയിരുന്നാൽ പോലും ഞങ്ങൾ ബുക്കിംഗ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നമ്മൾ അതിനകത്ത് രണ്ട് കാരണങ്ങളാണ്. കാരണം ഈ ബുക്കിംഗ് നടത്തി കഴിഞ്ഞാൽ പിന്നീട് ചില എയർലൈൻസുകൾ മാത്രമാണ്, സിംഗപ്പൂർ എയർലൈൻസ് മാത്രമാണ് റീഫണ്ടിന് അർഹരാക്കുന്നത്, ബാക്കിയുള്ളതും തന്നെ അവർ അർഹരാക്കുന്നില്ല. ആ ടിക്കറ്റുകളെ പിന്നത്തെ വർഷം യാത്ര ചെയ്യാനായിട്ടുള്ള ഒരു ട്രാവൽ വൗച്ചറാണ് അവർ തരുന്നത്. ഒന്നത്. മറ്റൊന്ന്, ഈ പ്രൈവറ്റ് എയർലൈൻസുകൾ, എയർ ഏഷ്യ അല്ലെങ്കിൽ മെലിൻഡോ എയർലൈൻസ്, അങ്ങനെയുള്ള പ്രൈവറ്റ് എയർലൈൻസുകാർക്കൊക്കെ തന്നെ വളരെ കനത്ത പ്രഹരമാണ് കൊറോണ കൊടുത്തിരിക്കുന്നത്. കാരണം മില്യൺസ് ഓഫ് ഡോളേഴ്സാണ് ഓരോ മാസവും അവർക്ക് നഷ്ടം വരുന്നത്. അതിനവർ സർവൈവ് ചെയ്യുമോ, ഭാവിയിൽ അവർ സർവീസ് നടത്തുമോ കണ്ടറിയേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ ബിസിനസ് ഒരുവിധം പറയാൻ ഷട്ട് ഡൗൺ ചെയ്തു എന്ന് തന്നെ പറയാം.
ബിസിനസിനെ ബാധിക്കുന്നുണ്ടെങ്കിലും പോൾസ് ട്രാവൽ സൊല്യൂഷനും സമാനമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്.
പോൾസ് ട്രാവല് 2020 ഡിസംബർ വരെയുള്ള ബുക്കിംഗുകളായിരുന്നു എടുത്തിരുന്നത്. 2020 വരെയുള്ള സകല ബുക്കിങ്ങുകളും നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ടിക്കറ്റുകളെ സംബന്ധിച്ച് സിംഗപ്പൂർ എയർലൈൻസും മാത്രമാണ് ഫുൾ റീഫണ്ട് തരുന്ന വിധത്തിൽ ഇപ്പോൾ നമുക്ക് ഒരു ട്രേഡ് അഡ്വൈസ് ഇറക്കിയിരിക്കുന്നത്. മലേഷ്യൻ എയർലൈൻസോ തായിയോ അങ്ങനെയൊന്നും നമുക്ക് റീഫണ്ട് തരുന്ന ഒരവസ്ഥയിലല്ല. നമ്മൾ ടൂറ് ബുക്ക് ചെയ്തിരുന്നത് എല്ലാം ക്യാൻസൽ ചെയ്തു. പല ടൂർ കമ്പനികളും റീഫണ്ട് തരുന്ന ഒരവസ്ഥയിലല്ല. എല്ലാവരും അടുത്ത വർഷത്തേക്ക് അവരുടെ ടൂറുകൾ മാറ്റാനാണ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് ബുക്ക് ചെയ്തവർക്ക് ഇപ്പോൾ അവർക്ക് അടുത്ത വർഷത്തേക്ക് വേണ്ടാന്ന് പറയുന്നവരുണ്ട്, ഞങ്ങൾക്ക് റീഫണ്ട് തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് റീഫണ്ട് കൊടുക്കാനും പറ്റുന്നില്ല, പറ്റത്തുമില്ല. പല കമ്പനികളും നമുക്ക് റീഫണ്ട് തരുന്നുമില്ല. അപ്പോൾ ഇത് വളരെ ദുർഘടമായൊരു സാഹചര്യത്തിലൂടെയാണ് എല്ലാ ട്രാവൽ ഏജൻസും കടന്നു പോകുന്നത്.
ബിസിനസ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ വലിയ പിന്തുണയാണ് നൽകുന്നതെന്നും പോൾ പറയുന്നു.
വളരെ സന്തോഷത്തോടുകൂടി എനിക്ക് പറയാൻ പറ്റും, ഈ രാജ്യത്തായതുകൊണ്ട് ഇതുപോലെ ബിസിനസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് ബിസിനസ് സപ്പോർട്ട് ഫണ്ട് ഇവര് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും എല്ലാം തരികയും എല്ലാ മാസവും 3000 രൂപ ഡോളർ വീതം ജോബ് കീപ്പറായിട്ട് നമുക്ക് തരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ഇപ്പോൾ അടുത്ത 31 മാർച്ച് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ജോബ് കീപ്പർ. ഈ സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു സപ്പോർട്ട് ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങളെ പോലെയുള്ള ബിസിനസ്സുകാരുടെ എല്ലാം അവസ്ഥ ദയനീയമാകുമായിരുന്നു. എന്നാൽ ഈ രാജ്യം ചെയ്തു തന്ന ഈ വലിയ സഹായം കൊണ്ട് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം.
പ്രദീഷ് മാർട്ടിനും ഇതേ വികാരമാണ് പങ്കുവച്ചത്.
ഈ രാജ്യത്തായതുകൊണ്ട് ഓസ്ട്രേലിയൻ ഗവൺമെന്റിന് നമ്മൾ ഒത്തിരി ഗുണങ്ങള്, ട്രാവൽ ഏജന്റ് നിലയ്ക്ക് ഞങ്ങളെ പോലുള്ള ഒത്തിരി ട്രാവൽ ഏജന്റുമാർക്ക് ഈ രാജ്യത്തിന് ഗുണമുണ്ടായി എന്ന് അവർക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് ഓരോ മാസവും $3000 അല്ലെങ്കിൽ ഫോർട്ട്നൈറ്റ് $1500 ജോബ് കീപ്പർ അവർ നമുക്ക് തരുന്നുണ്ട്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും ഗ്രാന്റുകളും നമുക്ക് ലഭ്യമാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ എന്താണ് ഓപ്പറേഷൻ കോസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന ആവശ്യത്തിന് വേണ്ടുന്ന അത്യാവശ്യം പൈസയും ഇത് മുഖേന ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചതിൽ, അല്ലെങ്കിൽ തന്ന് അവർ ഗവൺമെന്റ് തന്ന് നമ്മളെ സഹായിക്കുന്നതിൽ വളരെയധികം തൃപ്തിയുണ്ട്, സംതൃപ്തിയുണ്ട്.
പ്രിയ ശ്രോതാക്കളെ, കോവിഡ് കാലത്ത് ഓസ്ട്രേലിയയിലെ ടൂറിസം മേഖല എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഓസ്ട്രേലിയയിലെ മലയാളികളായ ടൂർ ഓപ്പറേറ്റർമാർ വിവരിക്കുന്നതാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓസ്ട്രേലിയയിലെ ദേശീയ മലയാളം റേഡിയോ പ്രക്ഷേപണമായ SBS മലയാളത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്. ഓസ്ട്രേലിയയുടെ ടൂറിസം മേഖലയിൽ കോവിഡ് ഉണ്ടാക്കിയ സാഹചര്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതുമാത്രമല്ല, ഓസ്ട്രേലിയയിലേക്ക് ആളുകളെ എത്തിക്കുന്ന ടൂർ ഓപ്പറേറ്റർമാരും ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. അന്താരാഷ്ട്ര യാത്രക്കാർ കുറഞ്ഞതുകൊണ്ട് പ്രതിമാസം 4 ബില്യണിന്റെ നഷ്ടം ഓസ്ട്രേലിയയിൽ ഉണ്ടാകുന്നുണ്ടെന്നാണ് കണക്ക്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിലേക്ക് ആളുകളെ അല്ലെങ്കിൽ ടൂർ പാക്കേജുകൾ സംഘടിപ്പിക്കുന്ന കമ്പനികളുടെ പ്രതികരണം വളരെ പ്രധാനമാണ്. കേരളത്തിലുള്ള ഗ്രീൻ ട്രെയിൽസ് ഹോളിഡേയ്സ് ഡയറക്ടർ വിപിൻ നമ്പ്യാർ:
മെൽബൺ, സിഡ്നി, ഗോൾഡ് കോസ്റ്റ് കോമ്പിനേഷനിലെ ടൂറുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് മിനി ഗ്രൂപ്പാണ് കൂടുതൽ പോകുന്നത്. മിനി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 12 മുതൽ 16 വരെ മെമ്പേഴ്സുള്ള അങ്ങനെയുള്ള ഒരു 2 ഗ്രൂപ്പിന്റെ പ്ലാനിങ് ഞങ്ങൾ ചെയ്തിരുന്നു. പ്ലാനിങ് ചെയ്യാന്ന് പറഞ്ഞാൽ എയർലൈൻസിൽ നിന്നും അഡ്വാൻസ് ആയിട്ട് സീറ്റ് പർച്ചേസ് ചെയ്യണം. അതായത് ടോട്ടൽ ഫെയറിന്റെ ഒരു 1/4 കൊടുത്തിട്ടാണ് പർച്ചേസ്. അങ്ങനെ സീറ്റ് ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിരുന്നു. അപ്പൊ അത് പ്രൊമോട്ട് ചെയ്ത് വെക്കാനുള്ള സമയത്താണ് ഈ കോവിഡിന്റെ ഒരു പ്രോബ്ലംസ് വന്നത്. അത് കാരണം തന്നെ ആ സീറ്റ്സ് ഒക്കെ എയർലൈൻസ് നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ യൂട്ടിലൈസ് ചെയ്താൽ മതി എന്നുള്ള ഒരു സ്കീമിലേക്ക് മാറ്റി തരുവാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്.
ഓസ്ട്രേലിയയിലേക്ക് മുൻകൂട്ടി നിശ്ചയിച്ച ടൂർ പാക്കേജുകളിൽ പലതും റദ്ദ് ചെയ്യേണ്ടി വന്ന സാഹചര്യവും വിപിൻ നമ്പ്യാർ വിശദീകരിച്ചു.
ഓസ്ട്രേലിയയിലേക്ക് വരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്കും ഈ ഒരു സമയത്ത് നമുക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല. എന്ന് വെച്ചാൽ ഓസ്ട്രേലിയൻ ബോർഡേഴ്സ് ഒന്നും തന്നെ ഓപ്പൺ ചെയ്തിട്ടില്ല. ചില കൺട്രീസിലേക്ക് എയർ ബബ്ലിംഗ് എന്ന് പറഞ്ഞ സ്കീമുണ്ട്. എക്സാമ്പിൾ ഇപ്പോൾ എടുക്കുവാണെങ്കിൽ ദുബായിലേക്ക് ഇവിടുന്ന് ഇപ്പോൾ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഖത്തറിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എയർ ബബ്ലിംഗ് ആണ്. ആ സ്കീംസ് നമുക്ക് സിംഗപ്പൂരേക്കോ ഓസ്ട്രേലിയയിലേക്കോ ഒന്നും തന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. മലയാളികളായ ടിക്കറ്റിംഗ്, ഞങ്ങൾ ടിക്കറ്റിംഗ് ഭാഗത്ത് കൂടുതലില്ല, ടൂർ സൈഡാണ് കൂടുതലും ചെയ്യുന്നത്. ടൂറിന് വേണ്ടി ബുക്ക് ചെയ്ത നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, 2 ഗ്രൂപ്പുകൾ ഓൾറെഡി ഞങ്ങളെടുത്ത് ഒരു അഡ്വാൻസ് പേ ചെയ്ത് എയർലൈൻ്റെ സീറ്റിലേക്ക് ഞങ്ങൾ എത്തിയിരുന്നു. അപ്പം അവർ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവർക്കും അത് കൺവിൻസ് ആവുന്ന കാര്യമാണ്. നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല, ആർക്കും തന്നെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത ഒരു സെനാരിയോ ആണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. അപ്പോൾ അത് ഫോർ ദ ടൈം ബീങ് എയർലൈനിൽ നിന്ന് എന്താണോ നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസ് അത് നേരെ കസ്റ്റമർ അടുത്ത് കൺവേ ചെയ്യാനേ ഈ ഒരു സിറ്റുവേഷനിൽ പറ്റുള്ളൂ. ആ ഒരു ഇതുകൊണ്ട് തന്നെ നമ്മളത് ടിക്കറ്റ് സേഫ് ആണെന്നുള്ളതും അത് 1 ഇയറിലേക്ക് ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ടെന്നുള്ളതും 1 ഇയറിനുള്ളിൽ നമുക്ക് ഇതിനൊരു ട്രാവൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് വരുവാണെങ്കിൽ തീർച്ചയായും അവരുടെ കൺവീനിയൻസ് നോക്കിയിട്ട് അത് യൂസ് ചെയ്യാന്നുള്ള ഒരു സ്കീമിലാണ് ഇപ്പോൾ പോകുന്നത്. അത് ലേറ്റർ ചേഞ്ചിൽ എന്തെങ്കിലും ചേഞ്ചസ് വരാം. ഈ പറഞ്ഞ പോലെ എയർലൈൻസ് ഗ്രൂപ്പ് ടിക്കറ്റിന് ഫുൾ റീഫണ്ട് കൊടുക്കുന്ന ഒരു സ്കീം വന്നു കഴിഞ്ഞാൽ നമുക്ക് എയർലൈനിൽ നിന്ന് ഫണ്ട് റീഫണ്ട് ചെയ്തിട്ട് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. ബട്ട് ഫോർ ദ ടൈം ബീങ് ഈ ഒരു ഇങ്ങനെയാണ് എയർലൈൻ്റെ ഭാഗത്തു നിന്നും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്.
അതേസമയം ഓസ്ട്രേലിയ കോവിഡ് കൈകാര്യം ചെയ്ത രീതി വരും നാളുകളിൽ കൂടുതൽ ആളുകളെ ഓസ്ട്രേലിയയിലേക്ക് വരാൻ പ്രേരിപ്പിക്കുമെന്ന പ്രതീക്ഷയും വിപിൻ നമ്പ്യാർ പങ്കുവച്ചു.
ആൾക്കാർ ഇത്രയും സഫോക്കേറ്റഡ് ആൻഡ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുവാണ്, വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുവാണ്. പ്രത്യേകിച്ചും കുട്ടികളൊക്കെ സ്കൂൾസ് ഒന്നും ഓപ്പൺ ചെയ്യാതെ വീടുകളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം തീർച്ചയായിട്ടും നല്ലൊരു ഫ്യൂച്ചർ ആണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് കുറേ ഡെസ്റ്റിനേഷൻസ്, അതായത് ഈ കോവിഡ് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു ഓരോ രാജ്യങ്ങളും അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ രാജ്യങ്ങളിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ കൗണ്ട് കൂടുക. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലൻഡ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത്, കൊറിയ, നല്ല ഒരുപാട് രാജ്യങ്ങൾ വളരെ നല്ല രീതിയിൽ ഇതിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കുറേയും കൂടെ സേഫ് ആയിട്ടായിരിക്കും കസ്റ്റമേഴ്സിന് ഫീൽ ചെയ്യുന്നതും. അതൊരു പോസ്റ്റ് കോവിഡ് ഇമീഡിയറ്റ്ലി ഒരു വാക്സിൻ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന സമയം, ചൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഓരോ ഏതൊക്കെ രാജ്യങ്ങളാണ് വളരെ നല്ല രീതിയിൽ ഇതിനെ മാനേജ് ചെയ്തത്, അപ്പോൾ ആ രാജ്യങ്ങളായിരിക്കും കസ്റ്റമറുടെ ബക്കറ്റ് ലിസ്റ്റിൽ വരിക.
Like, share, comment. SBS Malayalam Facebook page.